നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ഒരു സജീവ അല്ലെങ്കിൽ ജീവനുള്ള ഒരു ബന്ധത്തിൽ നിന്ന് മാത്രമേ ഒരു ഫലം കായ്ക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. അതായത് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു 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 പരമപ്രധാനമായ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ക്രിസ്തുവുമായിട്ടുള്ള ഒരു ആക്റ്റീവ് റിലേഷനാണ്, ഒരു ജീവനുള്ള സജീവമായ ഒരു ബന്ധത്തിൽ നിന്ന് മാത്രമേ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഫലം കായ്ക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ ക്രിസ്തുവുമായിട്ടുള്ള ഒരു സജീവ ജീവനുള്ള ബന്ധത്തിൽ നിന്നാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ, വൈ മൈ ലൈഫ് ഈസ് സോ ഡ്രൈ, എന്റെ ജീവിതം ഇത്ര ഡ്രൈ ആയിരിക്കുന്നത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഫലത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? Am I really struggling to make some fruit out of my Christian life? ഞാൻ പലപ്പോഴും ഡ്രൈനസ് എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു എന്ന് ചിന്ത വന്നപ്പോൾ കർത്താവ് എന്റെ ഹൃദയത്തിലിട്ട ഒരു വചനമാണ്, അല്ലെങ്കിൽ ഒരു പാസേജാണ്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ തീം നമുക്കറിയാം. നമ്മളെല്ലാവരും കേൾക്കുകയും വായിക്കുകയും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ചിന്തകളിലും വരുന്ന ചില വചനങ്ങൾ അതിനകത്തുണ്ട്, അല്ലെ? കൊച്ചുകുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ചില വചനങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു. I am the vine and you are the branches. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്നതിന് മുമ്പ് ദൈവം പല ഉപമകൾ, പാരബിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല ഇടയനാകുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ നല്ല സുഹൃത്താകുന്നു, സ്നേഹിതനാണെന്നുള്ള രീതിയിൽ പല ഉപമകൾ നമ്മളോട് പറയാറുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകരുത്. ദൈവം പല ഉപമകൾ പറഞ്ഞതിന്റെ കാരണം, ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ തന്റെ പിതാവിനെ കുറിച്ച് തന്നെക്കുറിച്ച് നമ്മളോട് പറയുന്നതിന് നമ്മുടെ ആ ലിമിറ്റഡ് ആയിട്ടുള്ള ബുദ്ധിയിൽ, വളരെ ചുരുങ്ങിയ ബുദ്ധിയിൽ നമ്മളെ മനസ്സിലാക്കുവാൻ ദൈവം പല ഉപമകൾ പല രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ദൈവം നമുക്ക് പല സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ പല ഇന്ദ്രിയങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ? നമുക്ക് മണക്കാം, നമുക്ക് രുചിക്കാം, നമുക്ക് ഫീൽ ചെയ്യാം, കാണാം, കേൾക്കാം, പല ഇന്ദ്രിയങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫുഡ് നമ്മുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാല് നമുക്ക് രുചിക്കാൻ അതുകൊണ്ട് സാധിച്ചില്ല, മണക്കാൻ മാത്രമേ ഉള്ളെങ്കിൽ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് രുചിക്കാനേ പറ്റത്തുള്ളൂ, അത് മണക്കാൻ, അതിന്റെ ഫീൽ ചെയ്യാൻ, അതിന്റെ ചൂട്, അങ്ങനെ തണുപ്പൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഐസ്ക്രീം കിട്ടിയതിന് ശേഷം തണുപ്പ് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് കഴിക്കും? എന്ന് പറഞ്ഞതുപോലെ ദൈവം പല ഉപമകളിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തെ കുറിച്ചുള്ള ആ അറിവുണ്ടല്ലോ, നമ്മളെ ആ ചുരുങ്ങിയ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം പല ഉപമകൾ സംസാരിച്ചത്. ദൈവം പറഞ്ഞത് ഞാൻ ഇടയനാകുന്നു എന്ന് മാത്രം പറഞ്ഞതിന് ശേഷം ഉപമകൾ നിർത്തുന്നില്ല. പല സാഹചര്യങ്ങളിലൂടെയും പല ഉപമകളിലൂടെയും ഈ വല്യവനായ ദൈവത്തെ നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ മനസ്സിലാക്കുവാൻ ദൈവം പല ഉപമകളിലൂടെ നമ്മളോട് സംസാരിച്ചു. അപ്പോൾ അതിലൊരു ഉപമകളിലൊന്നാണ് ഞാൻ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ ഉപമയുടെ ഉദ്ദേശം നമ്മൾ വായിക്കുകയാണെങ്കിൽ, നമ്മള് സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മള് സാധാരണമായി വായിക്കുമ്പോൾ നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന രണ്ട് വചനങ്ങളാണ് 4-ാം വചനവും 5-ാം വചനവും. നാലാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുവിത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇതാണ് സാധാരണയായി നമ്മുടെ മനസ്സിൽ വരുന്ന ആ കോണ്ടെക്സ്റ്റിൽ, ആ ചാപ്റ്ററിൽ നമുക്ക് വരുന്ന നമ്മൾ സാധാരണയായി നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ ഞാനിത് വീണ്ടും പല ആവർത്തി വായിക്കുമ്പോൾ ഈ പ്രധാനമായ 1 മുതൽ 11-12 വരെയൊക്കെ വായിക്കുമ്പോൾ, തുടർച്ചയായി വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മറ്റു പല കാര്യങ്ങളും ദൈവം നമ്മളോട് സംസാരിക്കുന്നതായിട്ട് കാണും. ഇതിന്റെ 1-ാം വചനത്തില് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് പറയുന്നു. ഇപ്പം നമ്മളും യേശുവുമായിട്ടുള്ള ഒരു ബന്ധം മാത്രമല്ല അവിടെ പറയുന്നത്, അവിടെ പിതാവിനെ കുറിച്ചും പറയുന്നുണ്ട് അല്ലെ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ പിതാവ് വരുന്നുണ്ട്, പിതാവ് വരുന്നുണ്ട് അവിടെ. അവിടെ ഞാനും ക്രിസ്തുവും മാത്രമുള്ള ഒരു ബന്ധത്തെ കുറിച്ച് അവിടെ മാത്രമല്ല അവിടെ പറയുന്നത്, അതിന്റെ തുടക്കം തന്നെ യേശുവും പിതാവുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ പറയുന്നുണ്ട്. ഇനി പിതാവും പുത്രനും മാത്രമല്ല, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ച് താഴെ പറയുന്നുണ്ട്. എന്നിൽ വസിക്കുവിൻ, മുന്തിരിവള്ളി കൊമ്പുകൾ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കാതെ അതിന് ഫലം കായ്ക്കുവാൻ സാധ്യമല്ല. നമുക്ക് അല്പം കഴിയുമ്പോൾ ചിന്തിക്കാമെങ്കിലും അവിടെ ആത്മാവിന്റെ ഒഴുക്ക് അതിന്റെ ബ്രാഞ്ചസിലേക്ക് വരുന്ന സാപ്പ് അല്ലെങ്കിൽ അതിന്റെ രസം പരിശുദ്ധാത്മാവിലൂടെ അതിന്റെ ബ്രാഞ്ചസിലേക്ക് വരുന്ന കാര്യത്തെ കുറിച്ചും അവിടെ പറയുന്നു. പിന്നെ നമ്മൾ 3-4 വചനത്തെ വായിച്ചതുപോലെ നമ്മളും യേശുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അവിടെ പറയുന്നു. അപ്പോൾ ഈ വചനഭാഗങ്ങളിൽ നമ്മൾ സാധാരണ വിട്ടുപോകുന്നത് ആത്മാവിന്റെ നടത്തിപ്പിനെ കുറിച്ച് വിട്ടുപോകും, പിതാവ് എന്ത് ചെയ്യുന്നു എന്ന പിതാവിന്റെ പ്രവൃത്തി നമ്മൾ വിട്ടുപോകും. നമ്മൾ അങ്ങ് ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ വായിച്ചു പോകുമ്പോൾ 4-5 വചനങ്ങളാണ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നെങ്കിലും, നിങ്ങൾ തുടർമാനമായിട്ട് അല്ലെങ്കിൽ പല റിപ്പീറ്റ് തുടർച്ചയായിട്ട് നിങ്ങളത് വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവിടെ ഒരു പിതാവുണ്ട്, അവിടെ ഒരു പുത്രനുണ്ട്, അവിടെ ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഇവര് മൂന്നുമായിട്ടും നമുക്കുള്ള ബന്ധത്തെ കുറിച്ചും അവിടെ പറയുന്നു. ഇവിടെ പ്രധാനമായിട്ടും ദൈവം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മൾ ഫലം കായ്ക്കുന്നവരായിരിക്കണം എന്ന് ദൈവം ഇവിടെ പറയുന്നു. ഫലത്തെ കുറിച്ചാണല്ലോ ഇവിടെ പ്രധാനമായിട്ടും മുന്തിരിവള്ളിയും ശാഖകളും മറ്റു കാര്യങ്ങളും ഇവിടെ പറയുന്നത്, ഫലം കായ്ക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഫലം കായ്ക്കുന്നവരാകണം, ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നു, എക്സ്പെക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം അതൊരു നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് ജീവിക്കാൻ പറ്റിയ അല്ലെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു വചനമല്ല, നമ്മൾ ഭയത്തോടെയും വിറയലോടെയും എടുക്കേണ്ട ഒരു വചനഭാഗമാണ്. കാരണം ദൈവം അവിടെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ വളരെ കട്ടായമായിട്ടും ദൈവം അവിടെ പറയുന്നുണ്ട്, ഐ എക്സ്പെക്ട് ഫ്രൂട്ട്സ് ഫ്രം ഓൾ ഓഫ് യു, ഞാൻ നിങ്ങളിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. പല ഉപമകളുടെ ദൈവം അത്തിയുടെ കാര്യത്തിലും ദൈവം അങ്ങനെ പറയുന്നുണ്ട്. ദൈവം നമ്മളിൽ നിന്ന് ഫലം കായ്ക്കുന്നു എന്നുള്ള ചിന്ത നമ്മൾ ഈ വചനഭാഗത്തിലൂടെ വായിക്കുമ്പോൾ നമ്മളെ ഭരിക്കേണ്ടിയിരിക്കുന്നു, നമ്മളെ റൂൾ ചെയ്തേണ്ടിയിരിക്കുന്നു. ദൈവം അതിന്റെ 11-12 വചനങ്ങളിലൂടെ വരുന്നുണ്ട്, ദൈവം നമ്മളിൽ നിന്ന് ഫലം കായ്ക്കുന്നു, ദൈവം അതിനുവേണ്ടി നോക്കിയിരിക്കുന്നു. ഇവിടെ നോക്കിയാൽ ഞാൻ പറഞ്ഞു, ഇതൊരു ഓപ്ഷനൽ അല്ലെങ്കിൽ നമ്മൾ ഐച്ഛികമായിട്ട് നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് എടുക്കാവുന്ന ഒരു വചനമല്ല ഇത്, ഇതൊരു സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വചനത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഇത് മുഴുവൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ വചനത്തിൽ പറയുന്നു, ഒന്നാം വചനത്തിൽ പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാണ്. അപ്പോൾ മുന്തിരിവള്ളിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിതാവാകുന്ന ഒരു തോട്ടക്കാരൻ അവിടെ നിൽപ്പുണ്ട്. അവൻ ഈ മുന്തിരിവള്ളി എന്താകുന്നു, എന്ത് ഫലം കായ്ക്കുന്നു എന്ന് അറിയുവാൻ വേണ്ടി അവിടെ സ്നേഹത്തോടെ, അവന്റെ കയ്യിൽ ചില കാര്യങ്ങളുണ്ട്, അവന്റെ കയ്യിൽ താഴോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവൻ അവിടെ നമ്മളെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ നമ്മളിൽ, നമ്മൾ ക്രിസ്തുവിലാക്കി വെച്ചതിന് ശേഷം, ദൈവം അങ്ങ് പോയ ദൈവമല്ല, ദൈവം അവിടെ തന്നെയുണ്ട്. ദൈവം അവിടെ തന്നെ നിൽക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോൾ വിചാരിക്കും കർത്താവ് എന്തിനാ ആദ്യം നീക്കിക്കളയുന്നതിനെ കുറിച്ച് പറയുന്നത്. ഫലത്തെക്കുറിച്ചും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ കുറിച്ചും ബ്രാഞ്ചസിനെ കുറിച്ചും പറഞ്ഞാൽ പോരെ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ രണ്ട് കാറ്റഗറി അല്ലെങ്കിൽ രണ്ട് തലത്തിലുള്ള വ്യക്തികളെ കുറിച്ച് അവിടെ പറയുകയാണ്. എന്നിൽ കായ്ക്കുന്ന കൊമ്പുകൾ, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകൾ. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെ കുറിച്ച് ദൈവം പറയുന്നത്, ഞാൻ അവയെ വെട്ടിക്കളയും. അപ്പൊ പിതാവ് അവിടെ നിപ്പുണ്ട്. പിതാവ് അവന്റെ പ്രൂണിങ് സിസേഴ്സ് അല്ലെങ്കിൽ സിസേഴ്സ് അല്ലെങ്കിൽ ആ കത്തിയുമായിട്ട് അവിടെ നിൽക്കുമ്പോൾ പിതാവ് നോക്കുന്നത് ക്ഷമയോടെ, സ്നേഹത്തോടെ. പിതാവ് നോക്കുന്നത് ആര് ഫലം കായ്ക്കുന്നു, ആര് ഫലം കായ്ക്കുന്നില്ല. പിതാവ് അവിടെയുണ്ട്, പിതാവ് അവിടെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നു, അവൻ ഫലം കായ്ക്കാത്തതിനെ വെട്ടി നീക്കിക്കളയുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഫലം കായ്ക്കാത്ത തണ്ടുകൾ, അത് ആ സ്റ്റെമ്മിനോട് അല്ലെങ്കിൽ ആ മുന്തിരിവള്ളിയോട് ചേരാത്ത, അല്ലെങ്കിൽ അതിനോട് യോജിക്കാത്ത, അല്ലെങ്കിൽ അതിൽ നിന്ന് ജീവൻ പ്രാപിക്കാത്ത, അല്ലെങ്കിൽ അതിൽ നിന്ന് ജീവൻ പ്രാപിക്കാൻ മനസ്സില്ലാത്ത ഒരു കുറെ വ്യക്തി ജീവിതങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇവരാരും രക്ഷിക്കപ്പെടാത്ത വ്യക്തികളാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇവരെല്ലാം ബ്രാഞ്ചസിനോട് ഒരു തവണ ഒട്ടിയ, അല്ലെങ്കിൽ മുന്തിരിവള്ളിയോട് ചേർന്ന ബ്രാഞ്ചസാണ്. മുന്തിരിവള്ളിയോട് ചേരാതെ നിൽക്കുന്ന ബ്രാഞ്ചസ് അല്ല, മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ബ്രാഞ്ചസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ ചിലത് ഫലം കായ്ക്കുന്നില്ല, ചിലത് ഫലം കായ്ക്കുന്നു അല്ലെ. അപ്പൊ നമ്മൾ ദൈവത്തെക്കുറിച്ചും മനസ്സിലാക്കുമ്പോൾ ദൈവം സ്നേഹവാനാണ്, ദയയുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ നിർത്തരുത്. നമ്മുടെ ചിന്ത ദൈവം സ്നേഹവാനാണ് എന്നിരിക്കെ, ദൈവം നമ്മുടെ സ്നേഹത്താൽ നമ്മളെ വീണ്ടെടുത്തു എന്നിരിക്കരുത്. ദൈവത്തിന്റെ ആ കമാൻഡ്സിന്റെയും അതിന്റെ സിവിയറിറ്റി, അതിന്റെ ഖണ്ഡിതം, അതിന്റെ ആ ചൂട് നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. റോമാകൃതി ലേഖനത്തില് ഒരു, ഞാൻ ഭയത്തോടെ പലപ്പോഴും വായിക്കുന്ന ഒരു വചനമുണ്ട്, റോമൻസ് 11 അതിന്റെ 19 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, റോമൻസ് 11 11 അധ്യായം 19 വരെ. എന്നാൽ
എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞെന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും.
അതെ, ഇവിടെ 22 വചനത്തിൽ കൊമ്പുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അത് ഒടിഞ്ഞു പോയാൽ, നിങ്ങൾ അവന്റെ അതിനോട് ചേർന്നിട്ടുണ്ടെങ്കിൽ, ഞെളിയാതെ വിശ്വാസത്താൽ നിൽക്കുന്നുവെങ്കിൽ ഞെളിയാതെ ഭയപ്പെടുക എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ 22 വചനത്തിൽ ഇങ്ങനെ പറയണം, ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. എന്റെ ഇംഗ്ലീഷിൽ ഗുഡ്നെസ് ആൻഡ് സിവിയറിറ്റി, ഇതിന് എന്റെ വേർഷനിൽ പറയുന്നത് കൈൻഡ്നെസ് ആൻഡ് സിവിയറിറ്റി ഓഫ് ഗോഡ്. സി, ദൈവം സ്നേഹവാനാണ്, ദയയുള്ളതാണെങ്കിലും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ എന്ന പോലെ ആ മറ്റു വശം, ഗോഡ് ഈസ് സിവിയർ, ഗോഡ് ഈസ് സ്ട്രിക്റ്റ്. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ദയ മാത്രം കണ്ടാൽ പോരാ, ദൈവത്തിന്റെ ഖണ്ഡിതവും സിവിയറിറ്റി, അതിന്റെ ഞാൻ ഒരു നോർമൽ ലാംഗ്വേജ് പറഞ്ഞാൽ അതിന്റെ ചൂടും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു, നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ ഗുഡ്നെസ് ആൻഡ് സിവിയറിറ്റി, ദയയും ഖണ്ഡിതവും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആ കൊമ്പുകളെ ദൈവത്തിന് വെട്ടി, ബലം കായ്ക്കാത്ത കൊമ്പുകളെ ദൈവത്തിന് വെട്ടി തീയിലിട്ട് നശിപ്പിച്ചു കളയാൻ ദൈവത്തിന് അധികാരമുണ്ട്, ദൈവത്തിന് അധികാരമുണ്ട്. അതുകൊണ്ട് ദൈവം ഇവിടെ ആദ്യം പറയുന്നത് ഫലം കായ്ക്കാത്ത, പ്രിയപ്പെട്ടവരെ ഞാൻ ഫലം കായ്ക്കാത്ത എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് ആവശ്യത്തിനധികം സമയം തന്നതിന് ശേഷവും ആവശ്യത്തിനധികം എക്സോട്ടേഷൻസ് തന്നതിന് ശേഷവും ആവശ്യത്തിലധികം ദൈവത്തിന്റെ സ്നേഹം നമ്മളെ കാണിച്ചതിന് ശേഷവും നമുക്ക് ആവശ്യത്തിലധികം വാണിംഗ് തന്നതിന് ശേഷമൊക്കെയാണ് ദൈവം ഇത് ചെയ്യുന്നത്. ദൈവം ഒരിക്കലും നമ്മളൊരു തെറ്റ് ചെയ്തു ഉടനെ നമ്മൾ ദൈവം നമ്മളെ നാശത്തിലേക്ക് അല്ലെങ്കിൽ ദൈവം നമ്മളെ വെട്ടിക്കളയുന്നു എന്നില്ല. ദൈവത്തിന്റെ ദയയെ ഓർക്കുക, പിന്നെ ദൈവത്തിന്റെ സിവിയറിറ്റിയെയും നമ്മൾ ഓർക്കുക. ദൈവം ഒരിക്കലും പെട്ടെന്ന് ചെയ്യുന്നില്ല. ദൈവം പറഞ്ഞു, ഞാൻ ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ, ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് വളമൊഴിട്ടിടാം. അത്തിയോട് അത്തിയുടെ കാര്യത്തിൽ ദൈവം പറഞ്ഞു അത് ഫലം കായ്ക്കും നോക്കാം. ദൈവം നോക്കിയിരിക്കുന്നു, ദൈവം നോക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ ദൈവത്തെ തള്ളിക്കളയുകയും ആ തള്ളിക്കളച്ചിൽ അവരുടെ സ്വന്തം ഇച്ഛയാൽ ഇഷ്ടത്താലാണ് തള്ളിക്കളയുന്നത്. അങ്ങനെയുള്ളവരെ ദൈവം തള്ളിക്കളയുന്നു എന്ന് പറയുന്നു. ഒരു പോപ്പുലർ ചിന്താഗതിയുണ്ട്, നമ്മള് ഒരു പ്രാവശ്യം ദൈവത്തെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് അന്ത്യത്തോളം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്നുള്ള ചിന്താഗതികൾ പലപ്പോഴും പലർക്കും തോന്നാറുണ്ട്, നമുക്കും തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അതാ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഒരു ആക്റ്റീവ് ലൈഫ്, ഒരു ജീവനുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അത് ഫലം കായ്ക്കാതെ ആവുകയും അതിനെ തള്ളിക്കളയാൻ ദൈവത്തിന് അധികാരം ഉണ്ടാകുകയും ഉണ്ട് എന്ന് ഈ വചനഭാഗത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം രക്ഷിക്കപ്പെട്ടു, ദൈവത്തെ അംഗീകരിച്ചു, ദൈവത്തെ സ്നേഹിച്ചു, നമ്മൾ ദൈവത്തോടടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അത് തുടർമാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അന്ത്യത്തോളം നമ്മൾ കൊണ്ടു നടന്നില്ലെങ്കിൽ നമ്മളിൽ ഫലമില്ലാതാകുകയും അത് അന്ത്യ നാശത്തിൽ കലാശിക്കുകയും ചെയ്യുമെന്ന് ഈ രണ്ടാം വചനത്തിൽ നമുക്ക് കാണാം. ഇനി അടുത്ത കാറ്റഗറിയെ ദൈവം ചെയ്യുന്നതാണ്, അതിന്റെ രണ്ടാം വചനത്തിന്റെ പതിനഞ്ചാം യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ രണ്ടാം വചനത്തിന്റെ രണ്ടാം ഭാഗത്തില്, ഒരു കാറ്റഗറിയെ ദൈവം തള്ളിക്കളയുമ്പോൾ അടുത്ത കാറ്റഗറി ഫലം കായ്ക്കുന്നു. ഫലം കായ്ക്കുന്നവരെയും ദൈവം വെറുതെ വിടുന്നില്ല. ഫലം കായ്ക്കുന്നവരുണ്ടല്ലോ, അതുകൊണ്ട് അവരെ വെറുതെ വിട്ടേക്കാം എന്ന് ദൈവം കരുതുന്നില്ല. അവിടെ ദൈവം ഫലം കായ്ക്കുന്ന തണ്ടുകളെ ദൈവം പ്രൂൺ, ചെത്തി വെടിപ്പാക്കുന്നു എന്ന് പറയുന്നു. അതായത് ഫലം അധികമായി കായ്ക്കേണ്ടതിനാണ് ആണ് ഈ വെടിപ്പാക്കൽ നടക്കുന്നത് അല്ലേ. നമ്മുടെ വീടുകളിൽ നമ്മൾ ഈ ബുഷസ്, കുറ്റിച്ചെടികളൊക്കെ വളരുമ്പോൾ അത് അതിന്റെ വളർച്ച ഒരു അണ്ണീവനാണ്, അല്ലെങ്കിൽ അതൊരു ഈവൻ അല്ല, അത് ഓടായിട്ടാണ് വളരുന്നത്. അങ്ങോട്ടും കുറച്ച് ബ്രാഞ്ചസ്, ഇങ്ങോട്ടും കുറച്ച് ബ്രാഞ്ചസ്. അതിന് കറക്റ്റായ അതിന്റെ ഷേപ്പിലും അതിന്റെ രീതിയിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വളർന്നു വരാൻ അതിനെ നമ്മൾ ഒരു കത്രിക സിസേഴ്സ് വെച്ച് അതിനെ പ്രൂൺ ചെയ്യും, കട്ട് ചെയ്ത് വിടും അല്ലെ. നിങ്ങൾ പല പാർക്കുകളിലൊക്കെ പോയാൽ ആനയുടെ പടവും അതുപോലെ ചെടികൾ കൊണ്ടുണ്ടാക്കി വെച്ചിട്ടില്ലേ? അത് സ്വാഭാവികമായിട്ട് വരുന്നതല്ല. ഒരു ഗാർഡനർ അത് പ്രൂൺ ചെയ്ത് അത് അതിൻ്റെതായ രീതിയിൽ വെടിപ്പാക്കുകയാണ്. ഇവിടെ ഫ്രൂട്ട്സിനെ കുറിച്ചാണ് പറയുന്നത്, ഫലം കായ്ക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഫലം കായ്ക്കണമെങ്കിൽ, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് റോസ് ഉണ്ട്, അത് കുറച്ചിങ്ങനെ വളർന്നു കഴിയുമ്പോൾ പിന്നെ ഫലം പൂക്കളൊന്നുമില്ല. അതിന് ഞങ്ങൾ തന്നെ അതിന് വെട്ടിവിടുക കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രാഞ്ചസ് വരും, അതിൽ നിന്ന് പൂക്കളുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ അധിക ഫലം കായ്ക്കേണ്ടതിന് ദൈവം ഫലം കായ്ക്കുന്നവരെയും വെറുതെ വിടുന്നില്ല. നമ്മളിൽ നിന്ന് അധിക ഫലം ഉണ്ടാകേണ്ടതിന് ദൈവം അവയെ പ്രൂൺ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രൂണിങ് അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ജീവിതത്തില് ചെറിയ ചെറിയ പ്രൂണിങ് ദൈവം അനുവദിക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. എവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അസുഖങ്ങളെയും പ്രയാസങ്ങളും, പലപ്പോഴും നമ്മുടെ പലരുടെയും ജീവിതത്തില് ബുദ്ധിമുട്ടുള്ള ബന്ധങ്ങളിലും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഓർക്കുക, ദൈവം അധിക ഫലം കായ്ക്കേണ്ടതിന്, അല്ലെങ്കിൽ അതിന് ആവശ്യമില്ലാത്ത കൊമ്പുകളും ഇലകളും നമ്മളിൽ നിന്ന് മാറ്റേണ്ടതിന് ദൈവം ഒരു പ്രൂണിങ് പ്രോസസ്, അല്ലെ, അതിനൊരു ചെത്തി വെടിപ്പാക്കുന്ന ഒരു പ്രോസസ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്നു. ഇത് നമ്മുടെ നാശത്തിന് വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ അധിക ഫലം കായ്ക്കേണ്ടതിന്, അല്ലെ, യു ഷുഡ് ബെയർ മോർ ഫ്രൂട്ട്, അതിനുവേണ്ടിയാണ് ഈ പ്രൂണിങ് പ്രോസസ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇനി അതിന്റെ 4-5 പദങ്ങൾ നമ്മൾ ആദ്യമേ വായിച്ചതാണ്. അവിടെയാണ് അതിന്റെ കോർ, അല്ലെങ്കിൽ അവിടെയാണ് അതിന്റെ യഥാർത്ഥമായ ഫലം കായ്ക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വരുന്നതിന്റെ 4-5 വചനത്തിലാണ്.
എന്നിൽ വസിക്കുവീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
അതെ, അബൈഡ് ഇൻ ക്രൈസ്റ്റ്. പ്രധാനമായിട്ട് ദൈവം ഈ ഭാഗത്തിലൂടെയാണ് വായിച്ചത്, അബൈഡ് ഇൻ ക്രൈസ്റ്റ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്കൊരു ജീവൻ ദൈവം തന്നു. ജീവൻ എഫീഷ്യൻസ് 2-ാം അധ്യായത്തിൽ പറയുന്നു, അതിന്റെ 5:1-5 പറയുന്നു, നമ്മൾ നേരത്തെ മരിച്ചവരായിരുന്നു, വി വർ ഡെഡ് ഇൻ ക്രൈസ്റ്റ്. അതിന്റെ പക്ഷേ ദൈവം നമ്മൾ ഉയർപ്പിച്ചു. അതിന്റെ 5-ാം വചനത്തിലും 5 എഫീഷ്യൻസ് 2:5 നമ്മളെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. നമ്മൾ മരിച്ചവരായിരുന്നു. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു ജീവൻ, ഒരു ഉയർപ്പിന്റെ, ഒരു റിസറക്ഷൻ പവർ നമ്മുടെ ജീവിതത്തിൽ വരികയും നമുക്കൊരു ജീവൻ കിട്ടുകയും ഒരു പവർ, നമുക്ക് ക്രിസ്തുവിൽ ജീവിക്കാനുള്ള ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ തന്നു. ആ ശക്തിയിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ, മരിച്ചവരായ നമ്മൾ ജീവിച്ചപ്പോൾ, ഉയർത്തെഴുന്നേറ്റപ്പോൾ, ക്രിസ്തുവിൽ നമ്മളെ ഉയർപ്പിച്ചപ്പോൾ നമുക്ക് ദൈവം ഒരു ജീവനും ഒരു ശക്തിയും നമുക്ക് തന്നു. ആ ശക്തിയിൽ നമ്മളുടെ രക്ഷ നമ്മൾ നിത്യതയോളം മുറുകെ പിടിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ശക്തിയല്ല, ദൈവം നമ്മുടെ മേൽ ഇട്ട ശക്തിയാണ്. ഈ ശക്തിയിൽ നമ്മൾ ആ കൊമ്പിനോട് ചേർന്നിരിക്കണം, അബൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒട്ടിച്ചേർന്നിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദാറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി. ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫിലിപ്പിയകാരന്റെ ലേഖനത്തില് 2-ാം അധ്യായത്തില് രണ്ടിന്റെ 12 ഇങ്ങനെ പറയുന്നു, അതിന്റെ 2-ാം ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ആ വചനം വായിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്. ഇറ്റ് ഈസ് സംതിങ് വി നീഡ് ടു ഡു. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ശക്തിയിലല്ല, ദൈവം നമ്മളെ ഉയർപ്പിച്ച ശക്തിയിലും ദൈവം നമ്മൾക്ക് തന്ന ജീവനിലും നമ്മൾ ദൈവത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭയത്തോടെയും വിറയലോടെയും നമ്മുടെ സാൽവേഷന് വേണ്ടി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഒന്നിച്ചേർന്നിരിക്കണം എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ സ്വന്തം ശക്തിയിലല്ല അത്, നിങ്ങൾ ആ രീതിയിൽ എടുക്കരുത്. സ്വന്തം ശക്തിയിലല്ല, ദൈവം നമുക്ക് തന്ന ശക്തിയിൽ നമ്മൾ ആ കൊമ്പിനോട് ചേർന്നിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ അബൈഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തോട് ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അബൈഡ് ഇൻ ക്രൈസ്റ്റ് അല്ലെങ്കിൽ റിമെയിൻ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ തുടരുക, ക്രിസ്തുവിൽ വസിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിലനിൽക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ആശ്രയിക്കുക, ഇതെല്ലാം വരുന്ന മീനിങ് ഉള്ള ഒരു പദമാണ് അബൈഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അബൈഡ് ഇൻ ക്രൈസ്റ്റ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയാണ് വസിക്കുന്നത്? നമ്മൾ വസിക്കുന്നത് നമ്മുടെ വീട്ടിലാണ്, ഭവനത്തിലാണ്. അപ്പൊ ക്രിസ്തുവിനോട് വസിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുകൂടിയുള്ള ഒരു വാസം, ക്രിസ്തുവിനോടുകൂടിയുള്ള ഒരു ജീവിതം. അത് നമ്മളൊരു ഹോട്ടലിൽ പോകുമ്പോൾ അവിടെ ഒരു ദിവസം താമസിക്കുന്ന ലോഡ്ജിങ് എന്നല്ല അവിടെ പറയുന്നത്, ലോഡ്ജിങ് താൽക്കാലികമായിട്ട് നമ്മൾ ഒരു ദിവസത്തെ താമസമല്ല അവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് അബൈഡിൻ, കണ്ടിന്യൂസ്, തുടർമാനമായിട്ട് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക, തുടർമാനമായിട്ട് നാമും ക്രിസ്തുവും ഒരേ ഭവനത്തിലായിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ അബൈഡ് ഇൻ ക്രൈസ്റ്റ് അല്ലെങ്കിൽ വസിക്കുക, ആശ്രയിക്കുക, തുടർമാനമായിട്ട് ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കിയത് എന്റെ ജീവിതത്തിന്റെ ട്രൈനസിന്റെ പ്രധാന ഭാഗം, ഞാൻ വല്ലപ്പോഴും ലോഡ്ജിങ്ങിനുള്ള അവസ്ഥയിലാണ്, പലപ്പോഴും ലോഡ്ജിങ്ങിലാണ് ഞാൻ, അബൈഡിങ് അല്ല ഞാൻ, വാസമല്ല, ക്രിസ്തുവിനോടുകൂടിയുള്ള വാസത്തിലല്ല ഞാൻ പലപ്പോഴും. വല്ലപ്പോഴും ക്രിസ്തുവിന്റെ അടുത്തിരിക്കും, അല്ലാത്തപ്പോൾ ഞാൻ ആ വെളിയിലാണ്, ഭവനത്തിന് വെളിയിലാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് അബൈഡ് അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള വാസം, നിരന്തരമായിട്ടുള്ള ആശ്രയം, തുടരുക, ക്രിസ്തുവിൽ തുടരുക, റിമെയിൻ ഇൻ ക്രൈസ്റ്റ്. ചില ട്രാൻസ്ലേഷനിൽ പറയുന്നത് റിമെയിൻ ഇൻ ക്രൈസ്റ്റ്. അപ്പം എങ്ങനെയാണ് ക്രിസ്തുവിൽ നമുക്ക് വസിക്കാനും ക്രിസ്തുവിൽ നമുക്ക് തുടരുവാനും സാധിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ആ ബ്രാഞ്ച് ക്രിസ്തുവുമായിട്ട്, ആ മുന്തിരിവള്ളിയായിട്ട് ചേർന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത്. ക്രിസ്തുവുമായിട്ട്, ദൈവവുമായിട്ട് നമ്മളുടെ വിശ്വാസത്താൽ ചേർന്നിരിക്കുമ്പോൾ അവിടെയാണ് അബൈഡിങ് നടത്തുന്നത്. അതല്ലാതെ അബൈഡിങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന, അത് വിശ്വാസത്താൽ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ വിശ്വാസം എന്നുള്ള, അല്ലെങ്കിൽ ഫെയ്ത്ത് അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഒട്ടിച്ചേരൽ, അല്ലെങ്കിൽ അവിടെ ഒരു ചേർച്ച അവിടെ ഇല്ല. അവിടെയാണ് കൊമ്പുകൾ മുന്തിരിവള്ളിയോട് ആശ്രയിക്കുന്നത്. നമ്മുടെ ആശ്രയം നമ്മുടെ വിശ്വാസത്തിന് അനുസൃതമായിരിക്കും എന്ന് നമ്മൾ മറന്നു പോകരുത്. അവിടെ ഇവിടെ അബൈഡ് ചെയ്യാനുള്ള ദൈവം വെച്ചിരിക്കുന്ന മാർഗം ഫെയ്ത്താണ്, ദൈവത്തിന്റെ വിശ്വാസത്താൽ ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വൺ സൈഡ് ഓൾവേസ് സേവ്ഡ് അല്ല, തുടർമാനമായിട്ട് നമ്മൾ വിശ്വാസത്തിൽ തുടരുമ്പോൾ ആണ് ക്രിസ്തുവുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ, ക്രിസ്തുവുമായിട്ടുള്ള അബൈഡിങ് ലൈഫ്, ആ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. രണ്ടാമതായി, ഈ കൊമ്പുകൾ ഈ മുന്തിരിവള്ളിയിൽ നിന്ന് അതിന്റെ സാപ്പ് അല്ലെങ്കിൽ അതിന്റെ രസം ഊറ്റിക്കുടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡ്രോ ചെയ്തുകൊണ്ടാണ്, അതിൽ നിന്ന് വലിച്ചുകൊണ്ടാണ് അത് ഫലം, അതിന് ജീവൻ നിലനിർത്തുന്നത്. അപ്പം ഈ കൊമ്പുകൾക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് നിന്റെ ആവശ്യമില്ല. അത് നമ്മൾ ഹിൻഡ്രൻസ്, അതായത് നമ്മൾ തടസ്സമുണ്ടാക്കിയാണ് ആ ജീവൻ നമ്മളിലേക്ക് വരാൻ. നമ്മളുടെ ഇച്ഛ പലപ്പോഴും തടസ്സമായി വരാറുണ്ട്, നമ്മുടെ ഇഷ്ടം പലപ്പോഴും തടസ്സമായി വരാറുണ്ട്. അങ്ങനെയുള്ള കൊമ്പുകൾ കാലക്രമേണ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി തന്റെ പുത്രനിലൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാത്തിടത്തോളം കാലം, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വർക്ക് നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെടുത്തുന്നിടത്തോളം കാലം, അതിൽ നിന്നുള്ള ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ അബൈഡിങ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരികയും കാലക്രമേണ നമ്മുടെ ഫലം കായ്ക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉണങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക്, ഡ്രൈ ആയി പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയും അങ്ങനെ അതിന്റെ അന്ത്യം ഒരുപക്ഷെ നമ്മുടെ ദൈവം നമ്മളെ വെട്ടിമാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തി ആ സാപ്പ് നമ്മുടെ ബ്രാഞ്ചസിലോട്ട്, നമ്മളാകുന്ന ബ്രാഞ്ചസിലോട്ട് വരാൻ തടസ്സമുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തുകയും അവിടെ ഒരു പ്രൂണിംഗ്, അവിടെ ദൈവം പ്രൂണിംഗ് നടത്തുന്ന തടസ്സമായിട്ടുള്ളതിനെ മുഴുവൻ മാറ്റാൻ ഒരു പ്രൂണിംഗ് നടത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ അധികം ഫലം കായ്ക്കും, അധികം ഫലം കായ്ക്കുമെന്ന് ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ ദൈവത്തിലൊരു ആശ്രയം, ദൈവത്തിലൊരു ഒട്ടിച്ചേരൽ, ഒരു യൂണിയൻ, ഒരു ചേർച്ച, അത് ഈ ബ്രാഞ്ചസിന് എപ്പോഴും ആവശ്യമാണ്. അല്ലാത്തിടത്തോളം കാലം ബ്രാഞ്ചസ് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നില്ല. അല്ലാത്തിടത്തോളം കാലം കായ്ക്കുന്ന ഫ്രൂട്ട്സിന് അധികമായി ഫലം കായ്ക്കുവാനും സാധിക്കത്തില്ല. മോസ്റ്റ്ലി പ്രാഥമികമായിട്ടും ദൈവത്തിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുകയാണ്, ഒരിക്കലും ഇങ്ങോട്ട് കൊടുക്കുകയല്ല. ബ്രാഞ്ചസ് ഒരിക്കലും മുന്തിരിവള്ളിക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യുന്നില്ല, എപ്പോഴും മുന്തിരിവള്ളി ബ്രാഞ്ചസിലേക്കാണ് സംഭാവന ചെയ്യുന്നത്. ഫെയ്ത്ത് ഈസ്, വിശ്വാസം എപ്പോഴും ദൈവത്തിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്, റിസീവ്. അപ്പം നമ്മളിവിടെ ഒരു റിസീവ്, ഒരു റിസപ്ഷൻ, അല്ലെങ്കിൽ ഒരു നമ്മൾ ദൈവത്തിൽ നിന്ന് ആ ദൈവത്തിന്റെ ജീവൻ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ആത്മീയമായി വളരുകയും വളരെയധികം ഫലം കായ്ക്കുന്ന വ്യക്തികളായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇനി താഴോട്ടുള്ള വചനങ്ങളിൽ ഇതെങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ 7 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഞാൻ കുറച്ച് വേഗത്തിൽ പോകാം. നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിക്കുകയാണെങ്കിൽ കൂടുതൽ മനസ്സിലാവും. ഇവിടെ തുടർമാനമായിട്ടുള്ള ഒരു റിലേഷനെ കുറിച്ച് അല്ലെങ്കിൽ ബന്ധത്തെ കുറിച്ച്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ദൈവത്തോടുള്ള, തുടർമാനമായിട്ടുള്ള ഒരു ദൈവത്തോടുള്ള ഒരു ബന്ധത്തിൽ ജീവിക്കുകയും. രണ്ടാമതായിട്ട് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ വചനം നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ, വചനം നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ, അതായത് ദൈവവചനം നിങ്ങളിൽ ക്രിയ ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചാൽ അവിടെ നിങ്ങൾ ഫലം കായ്ക്കും എന്നാണ് പറയുന്നത്. ഇന്ന് കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂളിൽ ഞാൻ അവരോട് പറഞ്ഞു, എങ്ങനെ നമുക്ക് ബൈബിൾ ദൈവവചനമാണെന്നും ബൈബിൾ നമുക്ക് എങ്ങനെ ദൈവവചനമാണെന്നും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? പലപ്പോഴും അത് ബുദ്ധിമുട്ടാണ്, പലപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. ദൈവം ബൈബിൾ ദൈവവചനമാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പലപ്പോഴും സാധ്യമല്ല. എങ്കിലും ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വാങ്ങിക്കുമ്പോൾ അതിനൊരു മാനുവലുണ്ട്. ആ മാനുവലിൽ ഞാൻ അവരോട് പറഞ്ഞു, അത് ഇന്ന ബട്ടൺ പ്രസ് ചെയ്താൽ അതിൽ പവർ ഓൺ ആണ്, അല്ലെങ്കിൽ ഇന്ന ബട്ടൺ പ്രസ് ചെയ്താൽ ഫോട്ടോ എടുക്കാം എന്ന് മാനുവലിൽ കണ്ട് വായിച്ചു പഠിച്ചതിന് ശേഷം അത് നിങ്ങൾ ആ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ആ ഉപകരണം തുറന്നതിന് ശേഷം ആ പവർ ബട്ടണിൽ തൊട്ടാൽ പവർ വരും, ആ ബട്ടണിൽ തൊട്ടാൽ ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് പ്രൂവ് ചെയ്യപ്പെടുന്നത്, ഈ മാനുവൽ കറക്റ്റാണ്, ഈ യന്ത്രം അല്ലെങ്കിൽ ഈ ഗാഡ്ജറ്റ് ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ ദൈവവചനം നമ്മളിൽ ക്രിയ ചെയ്യാൻ അനുവദിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പബ്ലിക് ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തി അവിടെ ചെയ്യുകയും അങ്ങനെ നമുക്ക് ദൈവവചനം ശരിയാണെന്ന് നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലും നമ്മുടെ ചുറ്റുപാടുകളും നമുക്ക് പറയാൻ പറ്റും. അതല്ലാതെ വചനം നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് മറ്റുള്ളവരോട് ഈ വചനം ശരിയാണെന്ന് പറയാൻ സാധിക്കത്തില്ല. എപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുകയും അപ്പോൾ നമ്മൾ ക്ഷമിക്കണം. നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് ക്ഷമയുടെ ജോയിയും ക്ഷമയുടെ ഫ്രൂട്ടും നമ്മളെ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ ലവിങ് അതേസ്, മറ്റുള്ളവരെ സ്നേഹിക്കണം. നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് അതിന്റെ ഫ്രൂട്ട് അല്ലെങ്കിൽ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കും. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ദൈവം പറഞ്ഞ ഈ വചനങ്ങൾ യെസ് ദാറ്റ് വർക്ക്സ്, അത് പ്രവൃത്തി ചെയ്യുന്നു, അതിന്റെ ജീവിതത്തിൽ ചെയ്യുന്നു. ദൈവത്തെ വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോഴാണ് എനിക്ക് രക്ഷയുടെ സമാധാനം, രക്ഷയുടെ സന്തോഷം എന്റെ കൈ ജീവിതത്തിൽ വരുന്നത്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ അനുവദിക്കുമ്പോൾ എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എല്ലാം കിട്ടുമെന്ന് അതിന്റെ ഏഴാം വചനത്തിൽ പറയുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം നമുക്ക് കിട്ടുമെന്ന് പറയരുത്. കർത്താവിൽ അബൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വളരെ മാറും. കർത്താവിൽ അബൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് പലപ്പോഴും വ്യത്യസ്തമുള്ളതിലായിരിക്കും. ഒരു സങ്കീർത്തനങ്ങളാണല്ലോ എന്ന് പറയുന്നു, എന്നിൽ തന്നെ രസിക്കുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ സാധിച്ചു തരാം. നമ്മൾ രസിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ വലിയ ആഗ്രഹങ്ങളൊന്നും വരത്തില്ല എന്നുള്ളതാണ് അതിനകത്തെ ചിന്ത. കാരണം നമ്മൾ ദൈവത്തിൽ രസിക്കുമ്പോൾ, ദൈവത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു എന്നതിന് വളരെ മാറ്റങ്ങളുണ്ടാകും. ഇനി പത്താം വചനത്തിൽ പറയുന്നു, എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളുടെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിലും വസിക്കും. ഇങ്ങനെയും കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ സ്നേഹത്തിലായിരിക്കുമ്പോൾ നമ്മൾക്ക് അവനിൽ വസിക്കുവാൻ സാധിക്കുമെന്ന് പത്താം വചനത്തിൽ പറഞ്ഞു. ഇനി പന്ത്രണ്ടാം വചനത്തിൽ പറയുന്നു, മറ്റുള്ളവരുള്ള സ്നേഹത്തിലൂടെ, നമ്മളെ മറ്റുള്ളവരുടെ സ്നേഹത്തിലൂടെ, ഒരു ബ്രാഞ്ച് അല്ല ദൈവത്തിനുള്ളത്, അനേകം ബ്രാഞ്ചുകൾ, ക്രിസ്തുവാകുന്ന ഏക മുന്തിരിവള്ളിയോട് ചേർന്ന അനേകം ബ്രാഞ്ചുകളുണ്ട്. അവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ഉള്ള വാസം അവിടെ ആവുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് വസിക്കുന്നതെന്നുള്ള അടിസ്ഥാന തത്വം ഇതാണ്. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് നമ്മുടെ ജീവിതത്തിൽ അവസരം കൊടുക്കുമ്പോൾ ആ ദൈവിക ജീവൻ നമ്മളിലേക്ക് പകർന്നു വരികയും അങ്ങനെ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഫലം കായ്ക്കുന്ന വ്യക്തികളാക്കി മാറ്റുകയും മാറുകയും ചെയ്യപ്പെടാം. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക, അത് നമ്മുടെ ഫലം കായ്ക്കുന്നതിനുള്ള ഏക മാർഗമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം, ഫ്രൂട്ട്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്താണ് ഈ ഫലം? പ്രിയപ്പെട്ടവരെ, അനേകം ഫലങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മറ്റുള്ളവരെ കർത്താവിന് വേണ്ടി നേടുക എന്നുള്ളൊരു ഫലമാണ്, പ്രധാന ഫലമാണ് എന്ന് പറഞ്ഞതുപോലെ പല ഫലങ്ങളെക്കുറിച്ച് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പല ഫലങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ എട്ടാം വചനം നമുക്ക് വായിക്കാം. 15:8,
നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും.
അതെ, ഇവിടെ പിതാവ് മഹത്വപ്പെടുന്ന ഒരു ഫലം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പം പിതാവിന് മഹത്വം വരുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്ന പിതാവിന് മഹത്വം വരുന്ന കാര്യങ്ങളെല്ലാം ഒരു ഫ്രൂട്ടാണ്. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 1:11 ഇങ്ങനെ പറയുന്നു, ഫിലിപ്പീൻസ്:
എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിൽ.
ഫിലിപ്പീൻസ് chapter 1:11,
ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു.
Having been filled with the fruit of righteousness, which comes through Jesus Christ to the glory and praise of God. ദൈവത്തിന്റെ മഹത്വത്തിന് പുകഴ്ചയ്ക്കുമായി യേശുക്രിസ്തുവിനാൽ നീതിഫലം. അപ്പോൾ നീതി നിറഞ്ഞ ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ അത് ദൈവത്തിന്റെ മഹത്വത്തിനായി തീരുന്നു. അത് നീതിഫലം, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നീതിഫലം, നീതിയുള്ള righteousness, fruit of righteousness, നീതി എന്നുള്ള ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അത് പിതാവിന്റെ മഹത്വത്തിനായി തീരുന്നു. അപ്പോൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി ആണ്. പിതാവിന്റെ മഹത്വം ഇല്ലാതെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ഒന്നും ദൈവം കണക്കെടുക്കുന്ന ഫ്രൂട്ട്സ് അല്ല. ഇനി അത് റൈച്ചസ്നസ് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, നമ്മുടെ വ്യക്തിപരമായ ക്രിസ്തുവിനോട് അനുരൂപരാകുന്ന അവസ്ഥയും ഒരു ഫലമാണ്. നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം അത് ക്രിസ്തുവിനോട് അനുരൂപരാകുന്നതാണെങ്കിൽ അതും ഒരു ഫലമാണ്. നമുക്ക് പരിചയമുള്ള വചനമാണ് ഗലേഷ്യൻസ് ചാപ്റ്റർ 5-ാം അധ്യായത്തിൽ അതിന്റെ 18 മുതലുള്ള വചനം വായിക്കാം. 18 മുതൽ.
ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല.
ആത്മാവിന്റെ ഫലമോ, ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് പല കോളിങ്ങുകൾ, പല വിളികളും ഉണ്ടെങ്കിലും ഈ ഒരു ആത്മാവിന്റെ ഫലം, ആത്മാവിന്റെ ഫലം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഫലങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ദൈവം നമ്മളെ നോക്കിയിരിക്കുന്നു. എന്നാണ് നമ്മളിൽ വിശ്വസ്തത, എന്നാണ് നമ്മളിൽ സൗമ്യത, എന്നാണ് നമ്മളിൽ ഇന്ദ്രിയജയം, എന്നാണ് നമ്മൾ സന്തോഷം, സമാധാനം, പരോപകാരം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ന് വരുന്നു എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആത്മാവിൽ വിശ്വാസത്തിൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ആത്മാവിന്റെ നടപ്പ് നമ്മൾ അനുസരിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ രണ്ട് പത്രോസ് എങ്ങനെ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിന് 2 പത്രോസ് 1-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ.
അതിനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയവും, ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിക്കുള്ള ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല.
ഇല്ല, ഇവിടെ നമ്മളോട് പറയുന്നവർ നമ്മൾ നിഷ്ഫലന്മാർ, ഫലമില്ലാത്തവരായിരിക്കത്തില്ല. അതിനുള്ള കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. ഇന്ദ്രിയജയവും, ഇന്ദ്രിയത്തോടെ സ്ഥിരതയും, ഭക്തിയും, വിശ്വാസവും, ഇതെല്ലാം ഒന്നിച്ചു ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഫലങ്ങൾ ഉണ്ടാകുന്നത്.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ